listening to Hit 96.7 FM.
നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞിരുന്നു, അന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിലീപ് കുമാറിന്റെ പുസ്തകം നമ്മൾ പരിചയപ്പെടുത്തുന്നു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ദിലീപ് കുമാർ ദ സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ എന്ന് പറയുന്ന പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇത് എഴുതിയത് ഒരു മലയാളിയാണെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചൊരു അഭിമാനമുള്ളത്. ഈ സൈറയുടെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അവർ പറയുന്നുണ്ട്, ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന്. തിരുവനന്തപുരത്ത് ഉള്ള ആളാണ് ഉദയതാര നായർ. അപ്പൊ അവരാണ് അദ്ദേഹത്തിന്റെ പുസ്തകം കേട്ട് ഇങ്ങനെ എഴുതിയത്. ദിലീപ് കുമാറിന്റെ പേരിൽ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി എന്ന പേരിൽ തന്നെയാണ് ദ സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ എന്ന് പറയുന്നത്. ഇതിന്റെ തുടക്കം തന്നെ പറയുന്നുണ്ട്, ദിലീപ് കുമാറിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ദിലീപ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പലതും ഫാക്ടുകൾ ആയിരുന്നില്ല. കാരണം പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ അധിക നേരം ഇങ്ങനെ ആളുകളോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള പല ആൾക്കാരും പണ്ടങ്ങോ പല ഇന്റർവ്യൂവിലെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതൊക്കെ കേട്ടൊക്കെ പിന്നെ കൈയിൽ നിന്നൊക്കെ ഇട്ട്, അതുകൊണ്ട് തന്നെ പല ഫാക്ടുകളും സത്യമായിരുന്നില്ല. അപ്പൊ ദിലീപ് കുമാറും സൈറയും കൂടെ ഇരിക്കുന്ന ഒരു സമയത്ത് പുസ്തകങ്ങൾ അടുക്കി കൂട്ടുന്ന സമയത്ത് തന്നെ പറഞ്ഞു, അന്ന് ആ സമയത്ത് ഉദയതാരയും അവിടെ ഉണ്ടായിരുന്നു. അപ്പം സൈറ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ചിട്ടുള്ള സത്യസന്ധമായ ഒരു പുസ്തകം എഴുതണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, ഇനിയിപ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ. അല്ല, എഴുതാൻ ഒരാളുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാളുണ്ട്. അപ്പൊ അതാരെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഒരാളുണ്ട്, എന്റെ സുഹൃത്താണ് ഉദയതാര. അങ്ങനെ അദ്ദേഹത്തിനും അറിയുന്ന ആ സുഹൃത്താണ്, കുറെ കാലം പിന്തുടർന്നും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചോദിച്ചു അറിഞ്ഞൊക്കെ എഴുതിയതാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ദിലീപ് കുമാർ ദ സബ്സ്റ്റൻസ് ആൻഡ് ദ ഷാഡോ. ഇനി എന്ത് ദിലീപ് കുമാറിനെ കുറിച്ച് നമുക്ക് അറിയാനുണ്ട് എന്നായിരിക്കും ഒരു പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അറിയുന്നത്. കാരണം എപ്പോഴും ഒരു കലാകാരന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ അറിയാനുള്ളതൊക്കെ നമ്മൾ അറിയും. പക്ഷെ എന്നെ ഇത് പറയാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊക്കെ മനുഷ്യർ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അറിയാതെ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ ആ പശ്ചാത്തലവും നമ്മുടേതാണ് എന്ന് നമ്മളങ്ങ് ധരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന്, കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മള് കേട്ട ആളുകളുടെ വിഷയങ്ങൾ കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വിഷയമായിട്ട് മാറും. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് ആ ഒരു ഒന്നോ രണ്ടോ വിഷയത്തിൽ മാത്രം ഒതുങ്ങിയാൽ മതി. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് കുറെ കേട്ടു പല വിഷയങ്ങൾ. അവസാനം കോവിഡ് നമ്മളെ ബാധിച്ചു, നമ്മളും ഈ പറഞ്ഞൊരു ടെൻഡൻസിയിലേക്ക് മാറിയോ എന്നുള്ള ഒരു തോന്നലൊക്കെ വന്നു. അത് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെയൊക്കെ ഈ ദിലീപ് കുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ബാധിച്ചു. കാരണം അദ്ദേഹം അഭിനയിച്ച സിനിമകൾ മുഴുവനും ഒരു ട്രാജിക് സിനിമകളാണ്. അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുന്നതിനെ ദുരന്ത നായകൻ, വിഷാദ നായകൻ എന്നൊക്കെയാണ്. അങ്ങനെ വിഷാദം ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ മറികടന്നു എന്നുള്ളതൊക്കെ പറയണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും അറിയുന്ന പോലെ പെഷാവറിലാണ് അദ്ദേഹം ജനിച്ചത്. അന്ന് ആ സമയത്തുള്ള കുടുംബത്തിന്റെ പശ്ചാത്തലമാണ് ആദ്യം പറയുന്നത്. അന്നത്തെ അവിടുത്തെ ഒരു നല്ല പട്ടാൻ ഫാമിലിയിൽ ജനിച്ചു, 12 മക്കളിൽ ഒരാളായിട്ടാണ് ജനിച്ചത്. അച്ഛനൊരു പഴ കച്ചവടക്കാരനാണ്, ഗുലാം സർവർ ഖാൻ എന്നാണ് പേര്. ആയിഷ ബീഗം എന്നാണ് അമ്മയുടെ പേര്. പഴ കച്ചവടക്കാരനായ ലാല ഗുലാം സർവർ ഖാന്റെയും ആയിഷ ബീഗത്തിന്റെയും 12 മക്കളിൽ ഒരാളായി പെഷാവാറിൽ 1922 December 11 ജനിച്ചത്. അവിടെ നാസിക്കില് പിന്നെ ദേവ്ലാലിയിലൊക്കെ വളർന്ന യൂസഫ് ഖാൻ. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്, ഈ അച്ഛൻ ഈ മക്കളെ മുഴുവനും ഈവൻ പെൺകുട്ടികളടക്കം, അതാണ് ഇതിന്റെ ഈ പുസ്തകത്തിന്റെയും ഒരു പ്രത്യേകത. നാലിച്ചൊക്കെ പെഷാവാറിൽ ജനിച്ചു, ഒരു പട്ടാൻ ഫാമിലിയിലാണ്, ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അച്ഛന്റെ നിർബന്ധം എന്ന് പറയുന്നത് പെൺകുട്ടികളടക്കം വിദ്യാഭ്യാസം ചെയ്യണം എന്നുള്ളത് അന്ന് അക്കാലത്ത്. അപ്പം ദിലീപ് കുമാറിനെ ദിലീപ് കുമാർ ആക്കിയത് അച്ഛനാണ് എന്നതാണ് ഒന്നാമത്തെ കാരണം. കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും നല്ല സ്കൂളിൽ വിദ്യാഭ്യാസം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കാരണം എല്ലാം സൗന്ദര്യമുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ചും ഇദ്ദേഹം കാണാൻ അതിസുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയിൽ പറയുന്നുണ്ട്, വീട്ടില് നമ്മുടെ ഈ ജോൾസൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫക്കീർ വന്ന സമയത്ത് ഇദ്ദേഹത്തെ തന്നെ ഈ കുട്ടിയെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇവൻ ഒരു ദിവസം നിങ്ങളെയൊക്കെ നിങ്ങളുടെ പേര് ലോകത്തിന്റെ മുമ്പ് എത്തിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അന്നൊന്നും മനസ്സിലാവാത്തൊരു കൊച്ചു കുഞ്ഞ്, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഈ ഇതുപോലെ ജോൽസ്യന്മാരൊക്കെ വന്നിട്ട് പറയാറുള്ളത് പോലെയാണെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മമ്മ അതങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്ന അവസരത്തിലൊക്കെ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകുമ്പോഴും അവന്റെ ദേഹത്തൊരു അടിയുണ്ടാക്കാൻ പാടില്ല, കാരണം ഇവൻ ലോകോത്തരം നിലവാരത്തിലേക്ക് എത്താൻ പോകണമെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ആ കുട്ടികളുടെ കുട്ടിക്കാലത്തുള്ള ഒരു കഥ പറയുന്നുണ്ട്. അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ കിട്ടി, നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഉറുദു നന്നായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം വളർന്നത്. പേര് യൂസഫ് ഖാൻ എന്നായിരുന്നു. പിന്നീടാണ് ദിലീപ് കുമാർ എന്ന പേരിലേക്ക് വന്നത്, ആ കാര്യം പറയാം. അപ്പൊ യൂസഫ് ഖാൻ പിന്നെ ഒരു ജീവിതത്തിന്റെ വഴിത്തിരിവെന്ന് പറയുന്നത്, അച്ഛൻ പഴക്കച്ചവടക്കാരനായിരുന്നു. അന്ന് ഈ വാർ ടൈമൊക്കെ ഉള്ള സമയമാണ്, പെഷാവാറിലെ പഴക്കച്ചവടത്തിൽ നിന്നൊക്കെ കുറെ കൂടി ഒരു അഭിവൃദ്ധി ആഗ്രഹിച്ചിട്ടാണ് ബോംബെയിലേക്ക് ഇവർ വീട് മാറുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പട്ടാൻ ഫാമിലിയാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ദൈവത്തിന്റെ കുടുംബം. അത് ബോംബെയിൽ വന്നപ്പോഴും കുറെ സുഹൃത്തുക്കളും അപ്പൊ പഴക്കച്ചവടമൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ വാർ ടൈം ആയിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പെഷവാറിൽ നിന്ന് ഇവരുടെ പഴത്തോട്ടം മുഴുവൻ അവിടേക്കാണല്ലോ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊക്കെ ബുദ്ധിമുട്ടായി. എന്നോ ഒരു ഒരു ദിവസം അച്ഛനുമായിട്ട് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്ന് ദിലീപ് കുമാർ പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ തർക്കിച്ചു. ഹാർഷ് വേർഡ്സ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞ രീതി എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് വീട് വിട്ടുപോയി എന്നവരും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു നടനെ നമുക്ക് കിട്ടിയതിന്റെ കാരണം അങ്ങനെ അന്ന് വീട് വിട്ടുപോയതാണ്. കയ്യിലാകെ 40 രൂപ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് 40 രൂപ ചെറുതല്ല. 40 രൂപയും കൊണ്ടുപോയി, പോയിട്ട് പൂനെയില് ഒരു ഇറാനിയൻ കഫേയിൽ പോയി, അവിടെ പോയിട്ട് അദ്ദേഹത്തിനോട് ഇറാനിയൻ കഫേയിലെ ആളിനോട് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ ഒരു ഒരു സ്റ്റോർ അസിസ്റ്റന്റോ അല്ലെങ്കിൽ മാനേജറോ അങ്ങനെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ജോലി കിട്ടുമെന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു, ഇവിടെ ഒരു ആർമി ഓഫീസേഴ്സിന്റെ ഒരു ക്ലബുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ പോയി ചോദിക്കൂ എന്ന് പറയുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഉറുദു കേട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നന്നായി സംസാരിക്കുന്നു, മാത്രമല്ല നല്ല കാണാൻ നല്ല വൃത്തിയും എടുപ്പുള്ള ഒരു പയ്യനാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആർമി ഓഫീസേഴ്സ് ഇംഗ്ലീഷും പറയുന്നുണ്ട് ഉറുദും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നു, അവിടെ ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാനേജർ ഉണ്ട്, പക്ഷെ മാനേജർ ചെയ്യേണ്ട ജോലി അടക്കം ചെയ്യണം. അവിടെ വെച്ചിട്ടാണ് ഒരു എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ദിലീപ് കുമാറിനെ പറയുന്ന അദ്ദേഹത്തിനുള്ളൊരു ചീത്തപ്പേരെന്താന്ന് വെച്ചാൽ ഒരു സിനിമയുടെ മുഴുവൻ കാര്യങ്ങളിൽ ഇടപെടും. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ പറയും സൂപ്പർ സ്റ്റാറിനോട് ചോദിച്ചിട്ടാണ് നായകയെ തീരുമാനിക്കുക, ക്യാമറാമാനെ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അന്നേ തന്നെ ദിലീപ് കുമാർ ഇതിനകത്ത് എല്ലാം ഇടപെടുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ അതിനൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ എല്ലാ മേഖലകളിലും ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി അതിന്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നല്ല ക്യാമറമാൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കൂടെ അഭിനയിക്കുന്നവരും നന്നാവുണ്ട്. ഇതാണ് ദിലീപ് കുമാർ അതിന് കൊടുത്തിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ. പക്ഷേ ദിലീപ് കുമാറിനുള്ള ഒരു വിമർശനം ഇതായിരുന്നു, ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും ഇടപെടും, സ്ക്രിപ്റ്റിൽ പോലും. ബാക്കി എല്ലാവരും സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു പോയാലും ഇദ്ദേഹം ആ സ്ക്രിപ്റ്റുമായിട്ടിരിക്കും. രാത്രി മുഴുവൻ ഇരുന്നിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സീനിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഈ സീൻ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റിയാൽ നന്നാവില്ലേ എന്നുള്ളത്. അന്നത്തെ കാലമാണ്. ഇന്നത്തെ കാലത്ത് സൂപ്പർ സ്റ്റാറുകൾ ഇടപെടും. അന്ന് സൂപ്പർ സ്റ്റാർ പോലും അല്ലാതിരുന്ന ദിലീപ് കുമാർ അത് ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്ന അത് കൊള്ളാം എന്നുള്ളത് കൊണ്ടത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ 3-4 സിനിമകളിൽ അഭിനയിക്കുമ്പം ഒരു വർഷം ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിക്കും, അത്രത്തോളം ഇൻവോൾവ് ചെയ്തു എന്നുള്ളത്. എന്തായാലും ഇദ്ദേഹം അവിടെ ആർമി ക്ലബ്ബിൽ പോയി, അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ പോലെ പെരുമാറ്റം നല്ലതാണ്, ക്ലീൻ ആണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആർമി ഓഫീസേഴ്സിന് ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് വൈകുന്നേരം കഴിക്കാനുള്ള ഫുഡില്ല. അപ്പം അന്ന് തോന്നി വെച്ചാൽ ഒരു കാര്യം ചെയ്തേത്തിന് ഈ കുക്കിംഗ് ഒക്കെ അറിയാന്നുള്ളതുകൊണ്ട് ബ്രെഡും എന്തൊക്കെയോ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി. ആ സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് പിറ്റേ ദിവസം അതുപോലെ തന്നെ ഈ അവിടുത്തെ ഒരു പെർമിഷൻ എടുത്തിട്ട് ഒരു സ്റ്റോൾ പോലെ ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം സാൻഡ്വിച്ച്. അപ്പൊ ഇദ്ദേഹത്തിന്റെ സാൻഡ്വിച്ചിന് അവിടെ പ്രിയമായി. അങ്ങനെയാണ് ഈ പറഞ്ഞ ദിലീപ് കുമാർ എന്ന് പറയുന്ന സിനിമാ നടനാവുന്നതിന് മുമ്പുള്ള യൂസഫ് ഖാൻ അവിടെ പ്രശസ്തനാവുന്നത്. എന്തായാലും സാൻഡ്വിച്ചുകളൊക്കെ കിട്ടി, ഒരുപാട് പണമൊക്കെ കിട്ടി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഷ നല്ലതായിരുന്നു. അന്ന് വാർ ടൈം ആണ്, ഇന്ത്യ ഒരു പക്ഷത്തും ചേർന്നില്ല. അപ്പൊ ഈ ആർമി ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് പറഞ്ഞു, നീ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഫംഗ്ഷനിൽ നീ ഒരു പ്രസന്റേഷൻ നടത്താൻ പറഞ്ഞു. ഈ വാറിനെ കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചൊക്കെ. പിറ്റേന്ന് ആർമി ഓഫീസിലേക്ക് വന്നപ്പോഴത്തേക്ക് പോലീസുകാർ ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് ഇതിനെ ഹാൻഡ്കഫ് ചെയ്ത് നേരെ ജയിലിൽ കൊണ്ടുപോയി. അന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചും ഗാന്ധിസത്തെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം കേൾക്കുന്നത് പോലും, അന്നാണ് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ അറിയുന്നത് പോലും. അങ്ങനെ ജയിലിൽ കിടന്ന അനുഭവം കൂടി ഇദ്ദേഹം ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു ജോലി വേണം, ഈ ജോലി കഴിഞ്ഞു, കാരണം ഇനിയിപ്പോ അവിടെ തുടരാൻ പറ്റില്ല. തിരിച്ചു വീട്ടിൽ വരുന്നു, മറ്റൊരു ജോലിക്ക് വേണ്ടി പോകുന്ന അവസരത്തിലാണ് ബോംബെ ടോക്കീസിലെത്തുന്നത്. ബോംബെ ടോക്കീസിലെത്തുന്ന സമയത്ത് ദേവിക റാണിയുടെ ഉണ്ട്. ദേവിക റാണിയുടെ എന്തെങ്കിലും ഒരു സൈഡില് നിൽക്കുന്ന ഒരു പണിയാണ് ചോദിച്ചത്. ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് അപ്പൊ ദേവിക റാണിയാണ് ഇദ്ദേഹത്തെ കണ്ടിട്ട്, ഇദ്ദേഹത്തിന്റെ സുന്ദരനായ ഇയാളെ കണ്ടിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാം, മാസം 1250 രൂപ ശമ്പളം. അപ്പൊ ചോദിച്ചു എന്താണ് ജോലി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മാസം 1250 എന്ന് പറഞ്ഞാൽ
വലിയ തുകയാണ് ആ സമയത്ത്.
അപ്പൊ പറഞ്ഞു വെച്ചാല് അഭിനയിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ജോലി, ഞാൻ നേരത്തെ പറഞ്ഞ ഓർത്തഡോക്സ് ഫാമിലിയാണ്, അപ്പൊ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പയ്യൻ എന്തായിരുന്നാലും അത്. പക്ഷെ 1250 രൂപ എന്ന് പറയുന്നത് ഒരു വലിയ തുകയായതുകൊണ്ട് തന്നെ സമ്മതിക്കുന്നു. വീട്ടിൽ വന്നിട്ട് വീണ്ടും ആലോചിച്ചപ്പോഴത്തേക്ക് അന്ന് രാജ് കപൂർ അദ്ദേഹത്തിന് വെറും 170 രൂപ എങ്ങനെ ഉള്ളു മാസം ശമ്പളം. അപ്പോഴാണ് ഈ പുതിയ ചെറുക്കന് 1250 കൊടുക്കാൻ. വീണ്ടും ദേവിക റാണി വിളിച്ച് ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞില്ല 1250 മാസം തന്നെയാണ്, വർഷമല്ല. അങ്ങനെ ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് ആ ജോലി ഏറ്റെടുക്കുകയാണ്, ആക്ടിംഗ് എന്ന് പറഞ്ഞു. അവിടെ വന്നിട്ടാണ് ലൈറ്റ് ക്യാമറ ആക്ഷൻ ഒക്കെ പഠിക്കുന്നത്. ആദ്യത്തെ സിനിമയുടെ ഒരു ഇത് കൂടി പറഞ്ഞിട്ട്, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ലൊരു ഓട്ടക്കാരാണ്, 200 മീറ്ററിലെ സ്ഥിരമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഫസ്റ്റ് സിനിമയുടെ ആദ്യത്തെ സീൻ എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ടർ പറയുകയാണ്, ദാ ക്യാമറയൊക്കെ ഓൺ ആയിരിക്കും, ഞാൻ ആക്ഷൻ പറയുന്ന സമയത്ത് നിങ്ങളും ഓടിക്കൊള്ളണം, എത്ര ഓടണം, നല്ല വേഗത്തിൽ ഓടിക്കൊള്ളണം, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ആക്ഷൻ പറഞ്ഞു, ഇദ്ദേഹം അങ്ങ് ഓടുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ കട്ട് 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 പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്താ കാര്യം, അല്ല ഇങ്ങനെ ഓടാനല്ല. അപ്പൊ ചോദിച്ചു എന്തിനാണ് ഞാൻ ഓടുന്നത്, അത് നായികയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടുകയാണ്. അപ്പം എന്തിനാണ് ഓടുന്നതെന്ന് അറിയില്ല, എത്ര വേഗത്തിലാണ് ഓടേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ആദ്യമായിട്ട് ഓടാൻ പറയുന്നു ഓടുന്നു. അപ്പൊ ഈ ഓട്ടം ക്യാമറയിൽ പതിയണ്ടേ, അല്ലാതെ ഞാനങ്ങ് ഓടിയിട്ട് കാര്യമില്ലല്ലോ. ശ്രീനിവാസൻ പറഞ്ഞല്ലോ ക്യാമറയും കൂടെ ഓടണം എന്ന് പറഞ്ഞാല്. അപ്പൊ ആദ്യത്തെ ഒരു സിനിമ അനുഭവം, അതിനുശേഷം ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളുടെ വിജയം. എന്തായിരുന്നാലും നമ്മൾ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക സിനിമകളും ഈ ട്രാജിക്കൽ ഹീറോസിന്റെ സിനിമകളാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ ഹീറോസ് എല്ലാം അദ്ദേഹത്തിന്റെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറി, താൻ തന്നെയാണ് എന്നൊരു തോന്നൽ വന്നു. അവസാനം വിഷാദത്തിലേക്ക് കടന്നു. ഒടുവിൽ ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ജോലി കഴിഞ്ഞാൽ അതിനെ അങ്ങ് ഉപേക്ഷിക്കുക. ഇതാണ് ഈ പുസ്തകവും ഇന്നത്തെ ജീവിതവുമായിട്ട് നമ്മൾ, നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും ആ സ്ട്രെസ് മുഴുവനും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട, അത് നിങ്ങളുടെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരികെ വന്നിട്ട്. അപ്പൊ അതുവരെയും നമുക്കറിയാലോ, ഒരു ഒരാളെ കാസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ടൈപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുഴുവനും അങ്ങനെ ആയിരിക്കുമല്ലോ. എന്ത് ട്രാജിക് സിനിമ വന്നു കഴിഞ്ഞാലും ദിലീപ് കുമാറിനെ വിളിച്ചാൽ മതി. ദേവിക റാണിയാണ് ഈ പേര് പോലും മാറ്റി ദിലീപ് കുമാർ എന്നുള്ള പേരിട്ടത്. അപ്പൊ ആദ്യം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല, പക്ഷെ അവര് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അവർ പറഞ്ഞാല് ഈ ഇന്ത്യയില് ഈ പേരായിരിക്കും നിങ്ങൾക്ക് ഉചിതം എന്നുള്ളത് മനസ്സിലായില്ലേ. യൂസഫ് ഖാൻ എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം വിജയിക്കാൻ പറ്റില്ല, ദിലീപ് കുമാർ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം തിരിച്ചു വന്നിട്ട് അഭിനയിച്ച സിനിമയാണ് ആസാദ് എന്ന് പറയുന്ന ഒരു സിനിമ. ഒരിക്കലും അങ്ങനെ ഒരു സിനിമ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, കാരണം അതുവരെയും ചെയ്തിരുന്ന ട്രാജിക് ഹീറോസിൽ നിന്നാണ് പിന്നീട് ആസാദ് എന്ന് പറയുന്ന കുറച്ച്
ലണ്ടനിലൊക്കെ
പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം. അതായത് ഈവൻ അതുവരെയുള്ള പാട്ടുകളൊക്കെ ഇപ്പം പാട്ടുകളിൽ പോലെ ഒരു വിഷാദ ചായ ഉണ്ടായിരുന്നു, പക്ഷെ ആസാദിലേക്ക് വരുമ്പോൾ അതിനൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഹ്യൂമറുള്ള സിനിമയായിരുന്നു. അപ്പം ദിലീപ് കുമാറിന്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചൊരു പാഠം എന്ന് പറയുന്നത്, ഒന്ന് സമസ്ത മേഖലകളിലുമുള്ള ഒരു അറിവ്, അത് അദ്ദേഹത്തിന്റെ സിനിമാ പ്രവർത്തനത്തിലും കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ഒരു ബോളിവുഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ലെവൽ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞ അഭിനയിച്ചതെന്നും തന്റെ ജീവിതത്തിലേക്ക് പിന്നീട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളത്. നമുക്ക് ആസാദിൽ ഒരു പാട്ടുകൂടെ കേട്ടല്ലോ.
ശരി.
साथी है खूबसूरत, ये मौसम को भी खबर है,
इतना हसी है मौसम.
इधर मत मलाईकलर എന്ന് പറയുന്ന അങ്ങനെയാണ് ആ സിനിമയാണ്.
അങ്ങനെയാണ് ആസാദ്, എനിക്ക് ആസാദാണ് ഫസ്റ്റ് വന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ടാണ്
മലയക്കള്ളനാണെന്ന് തോന്നുന്നു. മലയക്കള്ളൻ വന്നതിന് ശേഷമാണ് ആസാദ് എന്ന് പറയുന്ന സിനിമ. എന്തായിരുന്നാലും ഈ സിനിമയോട് കൂടി അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞൊരു ചെയ്ത പേരങ്ങ് മാറിക്കിട്ടി, ട്രാജിക് ഹീറോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഈ പുസ്തകത്തിനകത്ത് ഒരു 100-300 പേജുകളുള്ള ഒരു പുസ്തകം പറയുന്നത് ഒരു നടന്റെ ഒരു ജീവിതം മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ചരിത്രം കൂടിയുണ്ട്. അന്ന് പെഷവാറിൽ നിന്ന് മുംബൈയിലേക്ക് വരുന്ന സമയത്ത് അന്ന് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ കേട്ട വിളി ഹിന്ദു ചായ മുസ്ലിം ചായ എന്നുള്ളത് ഇതിനകത്ത് പറയുന്നുണ്ട്. 1930s മുപ്പതുകളിൽ എന്ന് പറയുന്ന ഒരു സമയത്ത് അന്നുണ്ടായിരുന്ന ഇന്ത്യയുടെ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട്, ഹിന്ദു ചായ മുസ്ലിം ചായ. പക്ഷെ ഞങ്ങളുടെ കുടുംബം അങ്ങനെയൊന്നും വേർതിരിവില്ലാതെ അവിടെ നിന്ന് ഇതൊന്നും വിളിക്കാതെ കൊണ്ടുപോയി ഒരു ചായ വാങ്ങി കുടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ചരിത്രം കൂടി ഇതിനകത്ത്. എന്തായാലും ദിലീപ് കുമാർ നമ്മളൊക്കെ അതിശയിപ്പിച്ച ഒരു നടൻ തന്നെയാണ്, ഇന്ത്യയുടെ മൊത്തത്തിൽ അഭിനയ രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു നടൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം സിനിമയുടെ ഒരു ചരിത്രം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അതിന് പ്രസക്തിയുണ്ട്. എഴുതിയതൊരു മലയാളി എന്നുള്ളത് കൊണ്ട്
പ്രസക്തിയുണ്ട്.